Praise the Lord. 1 John chapter 2 verse 6. ഒന്നി യോഹന്നാൻ രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാകുന്നു. അവനിൽ വസിക്കുന്നവൻ, ലിവിംഗ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വസിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ യേശു നമ്മോട് പറയുന്നത്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ക്രിസ്തുവിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളയുക മാത്രമല്ല, ഉണങ്ങുമ്പോൾ അത് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിലേത് നമുക്ക് സ്വീകരിക്കണം? ഒന്ന്, ക്രിസ്തുവിൽ വസിച്ച് നല്ല ഫലമുള്ളവരാകണം. രണ്ട്, അതോ പുറത്തെറിഞ്ഞ ശേഷം തീയിലിട്ട് ചുട്ടുകളയുന്ന അവസ്ഥയിലാകണോ? നാം തന്നെ തീരുമാനിക്കണം ഇതിലേതാ സ്വീകരിക്കേണ്ടതെന്ന്. ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ പറഞ്ഞാൽ മാത്രം പോരാ, അവൻ നടന്നതുപോലെ തന്നെ നടന്നേ മതിയാകും. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന ലോകം വിശ്വസിപ്പാൻ, പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകണം എന്ന പ്രാർത്ഥന യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ കാണാം. അപ്പൊ എന്റെ അപ്പൻ എന്ന് പറവാൻ നമ്മെ യോഗ്യരാക്കി തീർത്ത നമ്മുടെ പ്രിയനെ സ്നേഹിക്കുകയും അവന്റെ വചനങ്ങളെ കേട്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ നമ്മിൽ വസിക്കുന്നത്. ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി, അനുസരണം വേണം. പിതാവിനെ അനുസരിച്ച പുത്രനിൽ വസിക്കുന്നവരാണ് നാം എങ്കിൽ അവനുമായുള്ള കൂട്ടായ്മ ദൃഢമാകുവാൻ നാം അവനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാകണം. കരുണയുള്ള അപ്പൻ അരിഷ്ടനെയും മനസ്സ് തകർന്നവനെയും കടാക്ഷിക്കുന്നവനാകയാൽ അവർ വിളിക്കുന്നതിനു മുൻപേ ഉത്തരമരുളാൻ, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യെശയ്യാപ്രവചനം 65:24-66 ദയവായി വായിക്കുക. പ്രവർത്തിപ്പാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന മനുഷ്യൻ തന്റെ സാഹചര്യത്തെ നോക്കിയല്ല അനുസരിക്കേണ്ടത്, പറഞ്ഞവന്റെ വാക്കാണ് അനുസരിക്കേണ്ടത്. അത് അത്യാവശ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒക്കൽഹോമയിൽ നടന്ന ഒരു ബോംബിങ്ങിൽ ഒരു പാസ്റ്റർ കൊല്ലപ്പെട്ടു. കുറെ നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു സംഭവമാണ്. ആ കുടുംബത്തിന് $2,000 കൊടുക്കുവാൻ യഹോവ ഒരു വ്യക്തിയോട് ആവശ്യപ്പെട്ടു. ആ വ്യക്തിയാണെങ്കിലോ $27,000 കടമുള്ള വ്യക്തി. കർത്താവ് പറഞ്ഞതിന്റെ പകുതി കൊടുക്കാമെന്ന് അയാൾ ചിന്തിച്ചിരിക്കുമ്പോൾ കർത്താവ് തന്നെ അയാളോട് സംസാരിച്ചു, നിന്റെ കയ്യിൽ ഉള്ള പണം അതെത്ര തന്നെയായാലും അത് നിനക്ക് തന്നത് ഞാനാ. അനുസരിക്കുവാൻ പണം എന്റേതായതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിക്കുക. കർത്താവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അനുസരിക്കുവാൻ തയ്യാറായി. അദ്ദേഹവും ഭാര്യയും കൂടെ തീരുമാനിച്ചു, നമുക്ക് അനുസരിക്കാം, ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാം. അധിക ദിവസം കഴിയുന്നതിന് മുമ്പേ ഓസ്ട്രിയയിൽ നിന്ന് $23,000 അവർക്ക് കിട്ടി. അതിന്റെ അടുത്ത ദിവസം ന്യൂയോർക്കിൽ നിന്നും $5,000 ചെക്കും അവർക്ക് ലഭിച്ചു. $27,000 അവർക്ക് കടമുള്ളൂ, പക്ഷെ ദൈവം അവർക്ക് $28,000 കൊടുത്തു. കർത്താവിനെ അനുസരിക്കുന്നതിനോടൊപ്പം ഏത് സാഹചര്യത്തിലും കൂടെ കർത്താവ് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്കൊരാശ്വാസമായിരിക്കും. ദൈവം ആർക്കും ഒരു നാളും കടക്കാരനാകയില്ല. എലീശയുടെ അടുക്കലെത്തിയ പ്രവാചക ശിഷ്യന്റെ വിധവയായ ഭാര്യയെ നമുക്കൊന്ന് നോക്കാം. കടക്കാരിൽ നിന്ന് രക്ഷപ്പെടുവാൻ പ്രവാചകന്റെ അടുക്കൽ അവളെത്തി. പ്രവാചകൻ പറഞ്ഞത് തന്നെ അവൾ അനുസരിക്കുകയും ചെയ്തു. പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അമ്മയും മക്കളും നമുക്കൊരു നല്ല ഉദാഹരണമാണ്. അയൽവക്കത്തെ വീടുകളിൽ ചെന്ന് ഒഴിഞ്ഞ പാത്രം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഇന്നത്തെ മാതാപിതാക്കന്മാരാണെങ്കിൽ പറയും, അയ്യോ അവിടെ പോയി പാത്രമൊന്നും വാങ്ങിക്കല്ലേ, നമുക്ക് നാണക്കേടാ, ആരും അറിയണ്ട നമ്മുടേത്. എന്നാൽ ഇവരാ നാണക്കേടൊന്നും വിചാരിച്ചില്ല. പ്രവാചകൻ പറഞ്ഞതെന്തോ അതവരനുസരിച്ചു. വാതിലടച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പകർന്നു. അതിനാൽ അനുസരിച്ചതിനാൽ ആമ അമ്മയും മക്കളും ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായി. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് പറയുന്നത് പലതും നമുക്ക് അനുസരിക്കാൻ പ്രയാസമായി തോന്നുന്നത്, പക്ഷേ അനുസരിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കണ്ടിരിക്കും. രണ്ടാമതായി, പാപത്തെ ഉപേക്ഷിക്കുക. അപ്പന്റെ മക്കളാകുവാൻ സ്നാനമേറ്റവർ എല്ലാം പാപസംബന്ധമായി മരിച്ചവരാകയാൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെയാണ് എഴുന്നേൽക്കുന്നത്. പാപം നമ്മുടെ മർത്യ ശരീരത്തിനെ കീഴ്പ്പെടുത്താൻ ഇടയാകാതെ നാം സൂക്ഷിക്കേണ്ടതാണ്. അഥവാ വീഴ്ച വന്നാൽ തെറ്റിനെ മനസ്സിലാക്കി അനുതാപമുള്ളവരായി ദൈവസന്നിധിയിലെത്തണം. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിന്റെ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടി. പാപം ചെയ്ത ആ മനുഷ്യൻ നീ തന്നെ എന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോൾ രാജാവായ ദാവീദ് കോപിച്ചില്ല, പകരം അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ കരയുവാനിടയായി. അതുമൂലമാണ് 51-ാം സങ്കീർത്തനം അതിന്റെ മനോഹാരിതയിൽ നമുക്ക് പഠിക്കുവാൻ ലഭിച്ചത്. എന്നാൽ ദാവീദ് നാഥാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ തെറ്റിനെ മനസ്സിലാക്കി പശ്ചാത്തപിച്ചു, തെറ്റ് തിരുത്തി അനുസരണത്തോടെ ജീവിച്ചു. എന്നാൽ കായീനോടോ പാപം വാതുക്കൽ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ കോപിച്ചു. പാപത്തിന് അടിമകൾ കോപത്തിന്റെ പാത്രങ്ങൾ. ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നിട്ടും യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് കാട്ടത്തിമേൽ കയറിയ ഒരു സക്കായിയെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. യേശു അവനെ പേർ ചൊല്ലി വിളിച്ചപ്പോൾ ആ വിളിയുടെ ശബ്ദം കേട്ടവൻ, വേറെ ഒന്നും യേശു പറഞ്ഞില്ല, ആ വിളിയുടെ ശബ്ദമേ കേട്ടുള്ളൂ. അപ്പോൾ വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടുന്നതാകും. താഴെ ഇറങ്ങി വന്നവൻ ആദ്യം ചെയ്തത് തന്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു. എല്ലാത്തിനും പരിഹാരം കാണാമെന്ന് സക്കായി യേശുവിന്റെ മുമ്പാകെ സമ്മതിച്ചു. അവന്റെ വീട്ടിൽ പാർക്കാമെന്നുള്ള യേശുവിന്റെ വാക്ക് ക്രിസ്തുവിൽ വസിക്കുന്നവനാക്കി സക്കായിയെ മാറ്റിയെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കാണാം. അപ്പൊ യേശു നമ്മിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളം പരിശുദ്ധമായിരിക്കണം. തെറ്റുകളൊന്നും നമ്മളിൽ വരാൻ പാടില്ല. നമ്മുടെ പാപത്തെ മുഴുവൻ നാം ഏറ്റുപറയണം. മൂന്നാമതായി, ഒന്നാമതായി അവനെ അനുസരിക്കണം, രണ്ടാമതായി നാം പാപത്തെ ഉപേക്ഷിക്കണം, മൂന്നാമതായി പൂർണമായി ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അപ്പോസ്തലനായ പൗലോസ്. പൗലോസിന്റെ ലേഖനങ്ങൾ പഠിക്കും തോറും ക്രിസ്തുവിൽ വസിക്കുക എന്നതിന്റെ അർത്ഥം നമുക്ക് കൂടുതൽ മനസ്സിലാകും. മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച ശൗൽ ഓരോ ദിവസവും ക്രിസ്തുവിനെ നന്നായി നന്നായി അനുഭവിച്ച പൗലോസായി മാറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന്. അപ്രകാരം പറയുവാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ലഭിച്ചത് ക്രിസ്തുവിനെ പൂർണമായി അറിഞ്ഞതിനാലാണ്. ശിഷ്യന്മാരുടെ മാളിക മുറിയിലെ അനുഭവം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോസ്തലൻ പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നോക്കാം. അവർ ചഞ്ചലചിത്തരായിരുന്നു, ഭയവിഹ്വലരായിരുന്നു. എന്നാൽ അവർക്ക് യേശു പറഞ്ഞതനുസരിച്ച് ഒരുമനപ്പെട്ട് കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ ശക്തി അവരിൽ വന്നു. അവർ ക്രിസ്തുവിനെ അറിഞ്ഞതിനാൽ വിദ്യാഭ്യാസമില്ലാത്ത ശിഷ്യന്മാർക്ക് ശക്തിയും ധൈര്യവും വാക്സാമർത്ഥ്യവും ദൈവം നൽകി അനുഗ്രഹിച്ചു. പ്രിയരെ, ക്രിസ്തുവിനെ അറിഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ പുതിയ സൃഷ്ടികളായി ജീവിപ്പാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മൂന്ന് കാര്യങ്ങളാണ് ക്രിസ്തു നമ്മിൽ വസിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടുന്നത്. ഒന്ന്, ക്രിസ്തുവിനെ അനുസരിക്കണം. അനുസരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദൈവം പറയുന്നതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല, സംഭവത്തെ അല്ല നോക്കേണ്ടുന്ന പറഞ്ഞതാരാണ്. അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവം, ആ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുക. രണ്ട്, പാപത്തെ ഉപേക്ഷിക്കണം. മൂന്നാമതായി, ക്രിസ്തുവിനെ അറിയണം. ദൈവവചനം നമ്മുടെ കയ്യിലുണ്ട്. അറിയാ, ക്രിസ്തുവിനെ പൂർണ്ണമായി അറിയുവാൻ അനേക മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം തക്കത്തിൽ ഉപയോഗിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞ് അവനിൽ വസിച്ച്, നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും, ആ പ്രകാരമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പിതാവിനെ അനുസരിച്ച യേശുവേ, ഞങ്ങളോട് കാട്ടിയ ഈ വലിയ സ്നേഹത്തിന് നന്ദി. ആ വേദനയിലും കഷ്ടതയിലും അപ്പനെ അനുസരിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. പ്രതികൂലമായാലും പ്രശ്നമായാലും എന്തായാലും ഞങ്ങളുടെ അപ്പൻ വചനത്തിൽ പറയുന്നത് എന്തോ അത് കൃത്യമായി അനുസരിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് തന്ന വലിയ പാഠങ്ങൾക്കായി സ്തോത്രം. ആ അനുസരണത്തിന്റെ ഫലമാണ് അങ്ങ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിപ്പാൻ ഇടയായത്. യേശുവെ, നിന്നിൽ വിശ്വസിച്ച് നിന്നെ പൂർണമായി അറിഞ്ഞ് പാപബോധമുള്ളവരായി ഈ ലോകത്തിൽ ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി നിത്യതയിലെത്തി ഞങ്ങളുടെ അപ്പനോടൊപ്പം വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകവും ലോകത്തിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ആര് ക്രിസ്തുവിൽ വസിക്കുന്നുവോ അവർ മാത്രം ആ നിത്യജീവൻ അവകാശികളാക്കും ആകും എന്ന് ഞങ്ങളെ പഠിപ്പിച്ച അവിടുത്തെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. നിന്നെ അറിയുവാൻ, നിന്നിൽ ബലപ്പെടുവാൻ, നിന്നിൽ ധൈര്യപ്പെടുവാൻ, നിന്നെ അനുസരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഇപ്പോഴേ ലോകം അനുഭവിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലരും ഭയവിഹ്വലരായി കഴിയുന്നു. എന്നാൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഇന്ന് കണ്ട ശത്രുവിനെ ഇനി ഒരു നാളും കാണുകയില്ല. അപ്പാ, അപ്പനാ വാക്ക് പാലിക്കുന്ന അപ്പനാകയാൽ സ്തോത്രം. ഈ മഹാമാരി ഇനി ലോകത്തെ നശിപ്പിക്കാതെ വണ്ണം അങ്ങയുടെ അധികാരമുള്ള നാമത്താൽ അങ്ങ് അത് മാറ്റിത്തരുന്നതിനായി സ്തോത്രം. ആ നാമം ശക്തനാമമാകയാൽ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ എല്ലാവരെയും അളവ് കൂടാതെ അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ.